സുഹൃത്തുക്കളെ, ആ ക്ലിപ്പ് പൂർത്തിയായില്ല. ലാ യസ്ലഹു ആഖിറു ആദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ. ഈ ഉമ്മത്തിൻ്റെ ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാരും നന്നാവുകയുള്ളൂ എന്ന് ഇമാം മാലിക് പറഞ്ഞ വചനം നമ്മൾ ഓർക്കണം. അപ്പം സഹാബത്ത് ഏതെന്നുകൊണ്ടാണോ നന്നായി തീർന്നത് അതുകൊണ്ട് മാത്രമേ നമുക്കും നന്നായി തീരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബറാത്തിനാവിൽ സൂറത്ത് ദുഹാൻ ഓതുന്നതിനെക്കുറിച്ചും അതിൻ്റെ പുണ്യത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോഴീ നടക്കുന്ന കള്ളപ്പചരണം നടത്തുന്ന ആളിനോട് നമ്മൾ ചോദിച്ചു അതിന് ഹദീസുണ്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ മുസ്ലിയാരുടെ ആ വാറോലയിലുള്ളത്, ദുഹാൻ സൂറത്ത് ബറാത്തിനാവിൽ പാരായണം ചെയ്യുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിൽ വ്യാപകമാണല്ലോ, അതിനടിസ്ഥാനമുണ്ട്. എന്നിട്ട് ഹദീസ് ഉദ്ധരിക്കുക. അബു ഹുറൈറ റളിയല്ലാഹുവിൻ്റെ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും രാത്രി ദുഹാൻ സൂറത്ത് ഓതിയാൽ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നവനായി അവൻ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതാണ്. അബു യഅല തഫ്സീർ ഇബ്നു കസീർ. പിന്നെ ചില സൂഫികളുടെ വാചകങ്ങളും അയാൾ എടുത്തു കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ല. ഈ ഹദീസ് രേഖപ്പെടുത്തിയ തിർമിതി തന്നെ ഇത് ദുർബലമാണെന്നതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഹസൻ അദ്ദേഹം അബൂ ഹുറൈറയിൽ നിന്ന് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ മൗദുആത്തിലും അതുപോലെ ഇബ്നുൽ അറബി ആരിൽ ദത്തുൽ ഐദവി അഹ്വദി എന്ന കിതാബിലും ഈ ഹദീസ് ബലഹീനമാണെന്ന് ഈ കാരണത്താൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ സനദിലുള്ള ഹിഷാം അബുൽ മിഖദാം അദ്ദേഹം വളരെ ദുർബലനാണെന്ന കാര്യത്തിൽ മുഹദ്ദിസുകൾ ഏകാഭിപ്രായക്കാരാണ്. അപ്പൊ പ്രബലന്മാരുടെ പേരിൽ നിർമ്മിത ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇയാൾ എന്ന് വരെ ഇബ്നു ഹിബ്ബാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഹദീസ് എടുത്തിട്ടാണ് ഇതിന് അടിസ്ഥാനമുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു ഹദീസിന്, ആരെങ്കിലും രാത്രിയിൽ ഹാമീം ദുഹാൻ ഓതിയാൽ നേരം പുലരുവോളം 70,000 മലക്കൾ അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും എന്ന റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് ദുർബലമാണെന്ന് സുയൂത്തി തന്നെ തൻ്റെ ജാമിഉ സഗീറിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ജൗസിയുടെ അൽ മൗദുആത്തിൽ ഇത് നിർമ്മിത ഹദീസാണ്, നബിയുടെ പേരിൽ കെട്ടിണ്ടാക്കിയ ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശഅബാൻ 15-ന്റെ രാവിലോ മറ്റേതെങ്കിലും പ്രത്യേക ദിവസത്തിലോ സൂറത്ത് ദുഹാൻ ഓതിയാൽ അതിന് പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ ഹദീസും സഹീഹായി വന്നിട്ടില്ല. ഒന്നുകിൽ ദുർബലം, അല്ലെങ്കിൽ നബിയുടെ പേരിൽ കെട്ടിണ്ടാക്കിയ മൗദുഉ്. ഇതാണ് അത് സംബന്ധമായി പഠനം നടത്തിയ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇസ്ലാം മതത്തിൽ നമുക്ക് തോന്നുന്നതനുസരിച്ച് പലതരം പുണ്യങ്ങളും പ്രഖ്യാപിക്കാൻ നമുക്കൊരിക്കലും അവകാശമില്ല. അള്ളാഹു പറയണം ഈ സൂറത്തിന് ഇന്ന പുണ്യുണ്ട്, ഇത് ഇത്ര ഒട്ടോ ഇന്ന കൂലിയുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ബറാത്ത് രാവിലെ ആയുസിന് വേണ്ടി റിസ്ഖിന് വേണ്ടിയൊക്കെ പോ യാസിൻ നേർച്ചയാക്കി ഓതുന്ന ആളുകളുണ്ട്. മൂന്ന് യാസിൻ ഓതുക, ഒരു യാസിൻ റിസ്ഖിന്, ഒരു യാസിൻ ബർഖത്തിന്, ആയുസിന് ഒരു യാസിൻ നല്ല മരണം ഉണ്ടാകാന്. ആര് പഠിപ്പിച്ചതാ ഇതൊക്കെ? സഹീഹായ ഹദീസിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ 15-ന് യാസീൻ ഓതിനെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സൂറത്ത് ദുഹാനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ യാസീൻ സൂറത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരൊറ്റ ഹദീസും സഹീഹായി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അങ്ങനെ ഒരു ഹദീസും വന്നിട്ടില്ല. ഇനി സുഹൃത്തുക്കളെ, ശഅബാൻ 15-ന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട ഒരേ ഒരു റിപ്പോർട്ടാണ് അല്പമെങ്കിലും പ്രബലമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൂടി ഉദ്ധരിച്ച് നമുക്ക് ഈ ക്ലിപ്പ് അവസാനിപ്പിക്കാം. അബു മൂസ അശ്അരി റളിയല്ലാഹു റിവായത്ത് ചെയ്യാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഇന്നല്ലാഹു തആല യത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ മുശാഹിനിൻ. ഇത് ഇബ്നു മാജാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ശഅബാൻ 15-ന്റെ ദിവസം സൃഷ്ടികളിലേക്ക് എത്തി നോക്കും, എന്നിട്ട് എല്ലാ സൃഷ്ടികൾക്കും അവൻ പുറത്തു കൊടുക്കും, രണ്ട് വിഭാഗത്തിനല്ലാതെ, രണ്ടാൾക്ക് പുറത്തു കൊടുക്കൂല, ഒന്ന് മുശരിക്കിനും മറ്റൊന്ന് മുഷാഹിനും. മുശരിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവൻ, അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങൾ അവന്റെ സൃഷ്ടികൾക്ക് പങ്കുചേർക്കുന്നവൻ, അള്ളാഹ് കൊടുക്കേണ്ട ഇബാദത്തുകൾ അല്ലാത്തവർ കൊടുക്കുന്ന ആളുകളില്ലേ, ശിർക്കന്മാർ, അങ്ങനത്തെ ആൾക്ക് പുറത്തു കൊടുക്കൂല. അതുപോലെ മുഷാഹിൻ എന്നാ പരസ്പരം പക വെച്ചിരിക്കുന്ന ആള്, നമ്മൾ മറ്റ് പല ആളുകളോടും പകയും വിദ്വേഷവും വെച്ചിരിക്കുമല്ലോ, ഈ രണ്ടാൾക്കും പുറത്തു കൊടുക്കൂല, അല്ലാത്തവർക്കൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പൊ ഈ റിപ്പോർട്ട് അനുസരിച്ച് ഈ രാവിൽ മുശരിക്കും മുശാഹിനും അല്ലാത്ത നമ്മൾ ജീവിച്ചാൽ മാത്രം മതി, അല്ലാത്ത പ്രത്യേക ആരാധനകളോ ചടങ്ങുകളോ പ്രത്യേക ദുആയോ പ്രത്യേക സൂറത്തോതലോ പ്രത്യേക നോമ്പോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞ മുഹദ്ദിസുകളോ ഉലമാക്കളോ ഒന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പ്രത്യേക നോമ്പോ പ്രത്യേക നിസ്കാരോ ഒന്നും ആഘോഷങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസ് നേരിട്ട് കേട്ട സഹാബികൾ ആ ഹദീസ് അനുസരിച്ച് അന്ന് പാപം പുറത്തു കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അന്നേ ദിവസം നമ്മൾ ബഹുദൈവ വിശ്വാസി അഥവാ മുശ്രിക് ആകാതിരിക്കുക, മറ്റുള്ളവരോട് വിദ്വേഷം പകയും ഒഴിവാക്കുക, എന്നാൽ നമുക്ക് ഇൻഷാ അല്ലാ പുറത്തു കിട്ടും. ഇത് മാത്രമാണ് നമ്മൾ ഇതിൽ എന്തായി മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഹദീസ് മാത്രമാണ് ഈ വിഷയത്തിൽ സഹീഹായി വന്നിട്ടുള്ളത് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, അവസാനമായി പറയേണ്ട ഒരു കാര്യം, പരിശുദ്ധ റമദാന് മുന്നോടിയായി വരുന്ന ശഅബാനിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഈ മാസത്തിന്റെ പുണ്യം നേടാൻ നമ്മൾ പരിശ്രമിക്കുക. അനാചാരങ്ങളെ മാസമാക്കി ഈ മാസത്തെ മാറ്റുന്നത് നമ്മൾ ഒഴിവാക്കുക. കാരണം ദീൻ പൂർത്തിയായിട്ടുണ്ട്. അല്യവും അക്മൽ തിരക്കും ദീനക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഇറങ്ങിയ ആയത്തുകളിൽ പെട്ടതാണ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വാതമംതു അലൈക്കും നിഅമത്തി, വഹിയാകുന്ന എന്റെ അനുഗ്രഹം സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു. വറളീത്തു ലക്കും ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദീൻ പൂർത്തിയാക്കിയ റസൂലിന്റെ കാലത്ത് തന്നെ ഇതിൽ നമ്മുടെ വകയായിട്ട് ഒന്നും കൂട്ടിച്ചേർക്കാൻ ഒരവകാശവുമില്ല. നോമ്പല്ലേ, നിസ്കാരല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തർ അവനവന് നല്ലതെന്ന് തോന്നിയത്. അപ്പൊ അങ്ങനെ ദീൻ ഈ ഷിയാക്കളൊക്കെ എന്തെല്ലാം കടത്തിക്കൂട്ടി, സൂഫികൾ എന്തെല്ലാം കടത്തിക്കൂട്ടി. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക് നമ്മൾ, പ്രമാണങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. കാരണം നമ്മൾ ബിദഅത്തുകൾ ചെയ്താൽ നമ്മുടെ തൗബ സ്വീകരിക്കൂല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്നല്ലാഹ യഹ്തജറ അത്തൗബത അൻകുല്ലി സാഹിബ് ബിദഅത്തിൻ ഹത്താ യദഅ ബിദഅതഹു. ബിദഅത്തുകാരൻ്റെ അവൻ്റെ ബിദഅത്തിനെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് വരെ അവൻ്റെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു. കണ്ടോ, അറിഞ്ഞു മറിയാതെയും സംഭവിച്ചു പോയ പാപങ്ങൾ അത് ഖേദിച്ചു മടങ്ങിയാൽ അള്ളത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ വല്ല ഗുണം നമുക്കുണ്ടോ? അതുകൊണ്ട് തൗബ സ്വീകരിക്കപ്പെടാതെ പോവുക എന്ന നിർഭാഗ്യവാന്മാരിൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ ബിദഅത്തുണ്ടായാൽ, ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇല്ലാത്തത്, സഹാബത്ത് കാണിച്ചു തരാത്തത്, പിൽക്കാലത്ത് നല്ലതല്ലേ, കൂലി കിട്ടാനല്ലേ, പുണ്യമല്ലേ എന്നൊക്കെ ഓരോരുത്തരുണ്ടാക്കിയത്. അത് നിസ്കാരായിരിക്കും, നോമ്പായിരിക്കും, ഖുർആനോത്തായിരിക്കും, പക്ഷേ നബിയോ സഹാബത്തോ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഏതൊരു നിലപാടിലാണോ ആ നിലപാടിലുള്ളവർ. അപ്പോൾ ഏത് കാര്യം വന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ, സഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ടോ, ഇതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ അത് മാത്രം പിന്തുടർന്ന പണ്ഡിതന്മാരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ ബിദഅത്തിൽ അകപ്പെട്ടു പോകും, അങ്ങനെ നമ്മുടെ തൗബ സ്വീകരിക്കപ്പെടാതെ പോകും. അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മൾ, പരിശുദ്ധ റമദാന് മുന്നോടിയായി വന്നിട്ടുള്ള ഈ മാസത്തിൽ നമ്മൾ കഴിയുന്നത്ര നന്മകൾ ചെയ്ത് അഥവാ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സുന്നത്തനുസരിച്ച് നമ്മൾ ജീവിക്കുക. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപെട്ട തെറ്റ് കുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.